പറഞ്ഞു തുടങ്ങി. അവൻ മൂന്ന് സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മയഖ എന്ന് പേർ. അവൾ അബിയാ രാജാവ് അബിയാ ശലോമിന്റെ മകളായിരുന്നു. തന്റെ അപ്പനുമുമ്പെ ചിന്തിലുള്ള സകല പാപത്തിലും അവൻ നടന്നു. അവന്റെ ഹൃദയം അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ ഉഹുദിന്റെ ഏകാഗ്രമായിരുന്നില്ല. എങ്കിലും ദാവീദ് നിമിത്തം അവന്റെ ദൈവമായ യഹോവ തന്റെ മകനെ അവന്റെ അനുഗ്രഹനായി നിർത്തുകയും യെരുശലേമിനെ നിലനിർത്തുകയും കൊണ്ട് അവന് യെരുശലേമിനൊരു ദീപം നൽകി ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഇച്ഛനായ ഉരിയാമിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിലൊന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. റഹിമിയാമും അബിയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. അബിയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അബിയാമും അബിയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു. അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ യോരബിയാമിന്റെ 20-ാം ആണ്ടിൽ ആസാ യഹൂദായിൽ രാജാവായി. അവൻ 41 സംവത്സരം യെരുശലേമിനെ കാണും. അവന്റെ അമ്മയ്ക്ക് മയഖ എന്ന് പേർ. അവൾ അബിശലോമിന്റെ മകളായിരുന്നു. ആസാദിന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പുരുഷമേധനക്കാരെ ദേശത്ത് നിന്നും പുറത്താക്കി തന്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കി കളഞ്ഞു. തന്റെ അമ്മയായ മയഖ അക്ഷയരായിക്ക് ഒരു മേച്ചമൊഴുക്കം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് അവൻ അവളെ രാജസ്ഥാനത്തിൽ നിന്നും നീക്കി കളഞ്ഞു. ആസാവിന്റെ മേച്ച വിഗ്രഹം വെട്ടിമുറിച്ചു ഛിദ്രവും തൊട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ പൂജാവിധികൾക്ക് നീക്കം വന്നില്ല. എങ്കിലും ആസായുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയുടെ ഏകാഗ്രമായിരുന്നു. വെള്ളി പൊന്നെ ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസായും രാജാവായ ദേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. ഇസ്രായേൽ രാജാവായ യഹൂദയുടെ നേരെ വന്നു. യഹൂദ രാജാവായ ആസായുടെ എടുക്കൽ പോക്കുവരത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമയെ പണിതുറപ്പിച്ചപ്പോൾ ആസായ യഹൂദയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് തന്റെ ഭൃത്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആസായ രാജാവ് ദമ്മേശക്കിൽ പാർത്ത ഹെസ്യോന്റെ മകനായ സബ്രിമോന്റെ മകൻ ബെൻഹദദ് എന്ന ആരാം രാജാവിന് അവയെ കൊടുത്തയച്ചു. എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് സമ്മാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ദേശായ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്നതിനോടുള്ള നിന്റെ സഖ്യത ജനിക്കണമെന്ന് പറയിച്ചു. അവൻ ബെൻഹദദ് ആസാ രാജാവിന്റെ അപേക്ഷകൾ കിന്നേരത്തും മുഴുവനും തത്തലുദ്ദേശമൊക്കെ നയസാതെ കേട്ടപ്പോൾ രാമ പഠിപ്പിക്കുന്നത് ആശാ രാജാവിന്റെ വിളംബരം പ്രസിദ്ധമാക്കി ഒട്ടൊഴിയാതെ ഹൂയെ മുഴുവനും വിളിച്ചുകൂട്ടി യഹൂദയെ മുഴുവനും വിളിച്ചുകൂട്ടി അവിടെ ജാവിനെ കൊണ്ട് ബെന്യാമീനിലും ഗേവയിലും ഇസ്രായേലും പണിയുറപ്പിച്ചു. അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്തതൊക്കെയും പട്ടണങ്ങൾ പണിതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ അവന്റെ വാർത്തയ്ക്ക് കാലത്ത് അവന്റെ കാലുകൾ കുലീരം വിളിച്ചു. ആസാദിന്റെ പിതാക്കന്മാരെ പ്രാപിച്ചു. തന്റെ പിതാവായ ദാവീദ് അവന്റെ മകനായ രാജാവ് ഇസ്രായേലിൻ രാജാവായി അവൻ ജനത അവൻ യഹോവയ്ക്ക് അനുഷ്ഠാനമുള്ളത് ചെയ്യും ചെയ്യുന്നു തന്റെ അപ്പന്റെ വഴി അവസ്ഥായ അഹിയാവിന്ദാകനായ നേരിട്ട് അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ഫിലിസ്ത്യരുള്ള ഗിബെഥോനിൽ വെച്ച് അവനെ കൊന്നു. രാജാവും എല്ലാ ഇസ്രായേലും ഗിബെഥോനെ വളഞ്ഞിരിക്കയായിരുന്നു. ബയേശാവിനെ യഹൂദ രാജാവായ ആസയുടെ മൂന്നാം ആണ്ടിൽ കൊന്നു. അവന് പകരം രാജാവായി അവൻ രാജാവായി ഉടനെ നിഗ്രഹിച്ചു. യഹോവ തിരുവന്യനായ അഹിയാവെന്ന കണ്ടദാസൻ മുഖാന്തരം മരളി ചെയ്ത വചനപ്രകാരം അവൻ മോചിപ്പിക്കാതെ ശേഷിപ്പിക്കാതെ ശേഷം വിളിച്ചു കളഞ്ഞു യുവരാബിയാം ചെയ്തതും ായ പാപം നിമിത്തവും അവൻ ഇസ്രായേലിന്റെ ദൈവമായ ഹോയെ തോപിച്ചതെന്നും തന്നെ നാദാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലോ. ആസായും ഇസ്രായേൽ രാജാവായ ദേശയും യുദ്ധമുണ്ടായിരുന്നു. യഹൂദ രാജാവായ ആസിയുടെ അഹിയാവിന്റെ മകനായ മഹേഷ എന്തായി സ്വയം രാജാവായി സംവത്സരം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഞാൻ അഹിയാവിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ജീവിച്ച പാപത്തിലും നടന്നു. ദേശയ്ക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യഹുവിനെ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന് പുറത്തുമാക്കി വെച്ചു. തങ്ങളുടെ പാപങ്ങളാലെന്നെ കോൽപ്പിക്കാൻ തക്കവണ്ണം കോൽപ്പിക്കാത്തവണ്ണം എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യാനില്ല. ഞാൻ പേശയും അവന്റെ ഗൃഹത്തെ അശേഷം അഴിച്ചു വാരിക്കളയുന്നു. എന്റെ ഗൃഹത്തെ നബാത്തിന്റെ മകനായി ഒരു അബിയാമിന്റെ ഗൃഹത്തെ പോലെയാക്കും. പേശയുടെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നതിനെ നായ്ക്കൽ തിന്ന് വയലിൽ വിരിക്കുന്നവനെ വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നു. പേശയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവന്റെ പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. പയേശ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ തിർസായിലടക്കം ചെയ്തു. അവന്റെ മകൻ ഏല അവന്തരം രാജാവായി. പയേശയരോവിയാം ഗൃഹത്തെ പോലെയിരുന്നു തന്റെ കൈകളുടെ പ്രവൃത്തിയാൽ യഹോവയെ ക്രോധിപ്പിച്ചു. യഹോവയെ കനിഷ്ഠമായ പ്രവൃത്തിയും ചെയ്യുകയും അവനെ കൊന്നുകളയുകയും ചെയ്തതുകൊണ്ട് അവനും അവന്റെ ഗൃഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായ യഹൂപ്രവാചകനും യഹോവയുള്ള പാടുണ്ടായിരുന്നു. യഹൂദ രാജാവായ യേശയുടെ മകനേല ഇസ്രായേലിന്റെ രാജാവായി തീർച്ചയിൽ രണ്ട് സംവത്സരം വാണു. എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിമറി എന്ന അവന്റെ പ്രത്യേകൻ അവൻ വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. അവൻ തിർസായിൽ തീർച്ചു രാജധാനി വിചാരകനായ തീർച്ച രാജധാനി വിചാരകനായ ഹർഷയുടെ വീട്ടിൽ കുടിച്ച ലഹരി പിടിച്ച് സിമറി അകത്ത് കടന്നു. യഹൂദ രാജാവായ ആസയുടെ ഏഴാമാണ് അവന് രാജാവായി അവൻ രാജാവായി സിംഹാസനത്തിൽ ഉള്ളതിനെ പ്രേക്ഷയുടെ ഗൃഹത്തെ മുഴുവനും നിഗ്രഹിച്ചു. അവനാകട്ടെ അവന്റെ ചാർച്ചക്കാറാകട്ടെ അവൻ ശേഷിപ്പിച്ചില്ല. അങ്ങനെ ബഷയും പ്രേക്ഷയും അവന്റെ മകനേലായും തങ്ങളുടെ നിത്യാമൂർത്തികളാൽ ഇസ്രായേലിന്റെ ദൈവമായി അപ്പോയെ തോൽപ്പിച്ചു. തങ്ങൾ ചെയ്ത് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ സകല പാപങ്ങളും നിമിത്തം യഹോവ യഹൂപ്രവാചകന്റെ മുഖാന്തരം മഹേഷയ്ക്ക് വിരോധമായി അരുളി ചെയ്തെന്ന വചനപ്രകാരം സിമറി മഹേഷയുടെ മോനത്തെ മുഴുവൻ ഉപഗ്രഹിച്ചു കളഞ്ഞു. ഏതായുടെ മറ്റുള്ള വൃത്താന്ത പുസ്തകങ്ങളെ വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദ രാജാവായ ആസയുടെ 27-ാം ആണ്ടിൽ സിമറി ഇസ്രായേലിൽ സംവത്സരം രാജാവായിരുന്നു. അന്ന് പടജനം ഫിലിസ്ത്യർക്കുള്ള ഗിബെഥോൻ നിരോധിച്ചിരിക്കുകയായിരുന്നു. രാജാവിനെ കൊന്നുകളഞ്ഞു എന്ന് പാളയമറങ്ങിയിരുന്ന പടജനം കേട്ടപ്പോൾ എല്ലാ ഇസ്രായേലിനും അന്ന് തന്നെ പാളയത്തിൽ പിന്നെ സേനാധിപതിയായ ഒംറിയെ ഇസ്രായേലിന് രാജാവാക്കി വായിച്ചു. ഉടനെ ഒംറി എല്ലാ ഇസ്രായേലുമായി ഇവർക്ക് വന്നുള്ളി പിറ്റേദിവസം തെക്കായും പട്ടണം പിടിപെട്ടു. രാജധാനിയുടെ ഉൾമുറിയിൽ കടന്ന് അതിൽ മരിച്ചു കളഞ്ഞു. അവൻ അബിയാമിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്ത പാപത്തിലും അനിഷ്ടമായിട്ടുള്ളത് പ്രവർത്തിച്ചു. അങ്ങനെ താൻ ചെയ്ത പാപങ്ങളിഷ്ടം തന്നെ പിന്നീട് മറ്റുള്ള വൃത്താന്തങ്ങളും അന്നുണ്ടാക്കിയ കൂട്ടുകെട്ടുകളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ അന്ന് ഇസ്രായേൽ ജനം രണ്ട് ഭാഗമായി പിരിഞ്ഞു. ഭാവി ജനം കിഴക്കിന്റെ മകനായ അബ്നിയെ രാജാവാക്കേണ്ടതിന് അവന്റെ പക്ഷം ചേർന്നു. ഭാവി ജനം ഒമ്രിയുടെ പക്ഷം ചേർന്നു. എന്നാൽ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം കിഴക്കിന്റെ മകനായ തിഗ്നിയുടെ പക്ഷം ചേർന്ന ജനത്തെ തോൽപ്പിച്ചു. അങ്ങനെ തിഗ്നി പട്ടുപോവുകയും ഒമ്രി രാജാവാകുകയും ചെയ്തു. യഹൂദ രാജാവായ ആസയുടെ 31-ാം ആണ്ടിൽ ഒമ്രി ഇസ്രായേലിൻ രാജാവായി 12 സംവത്സരം വേണു. അവൻ 6 സംവത്സരം വേണു. പിന്നെ അവൻ ചേമേറിനോട് ചമരിയമല രണ്ട് താലന്ത് ഉള്ളിക്ക് വാങ്ങി. ആ മലമുകളിൽ പട്ടണം പണിതു. താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന ചേമേറിന്റെ പേരിൽ പ്രകാരം ശമരിയ എന്ന് കേട്ടു. ഒമ്രി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. എങ്ങനെയെന്തെന്നാൽ അവൻ നാബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ എല്ലാ വഴിയിലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ തോൽപ്പിക്കത്തക്കവണ്ണം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച പാപങ്ങളിലും നടന്നു. ഒമ്രി ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്ത പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്തം പിതാക്കന്മാരെ പോലെ ശമരിയയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ അഹ്നാബാവിന് പകരം രാജാവായി. 18-ാം ആണ്ടിൽ ഉമ്രിയുടെ മകനായ അഹ്നാബ് ഇസ്രായേലിന്റെ രാജാവായി. ഉമ്രിയുടെ മകനായ അഹ്നാബ് ശമരിയയിൽ ഇസ്രായേലിനെ 22 സംവത്സരം വാണു. എന്റെ മകനായ അഹ്നാബ് തനിക്ക് നാബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നിമാറ അവൻ സീദോന്യ രാജാവായ ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയാക്കി പരിഗ്രഹിക്കുകയും ബാലിനെ നമസ്കരിക്കുകയും ചെയ്യുന്നു. താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. ആഹാബ് ഒരു വശീര പ്രതിഷ്ഠയും ഉണ്ടാക്കി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ തോൽപ്പിക്കത്തക്കവണ്ണം ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. അവന്റെ കാലത്ത് എതിരായ യഹോവ എന്റെ മകനായ യോശുവ മുഖാന്തരം ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന ഒരു മൂത്തമകനും അതിന്റെ വഴിവാതിക്കൽ വെച്ചപ്പോൾ മകനും നഷ്ടം വന്നു. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബന്യനായ എലീയാവ് അഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ വെള്ളപ്പാടുണ്ടായതെന്ന് തന്നാൽ ഇവിടെ നിന്നും പുറപ്പെട്ട് കയ്യക്കോട്ട് ചെന്ന് ഗോണാനികളേക്കുള്ള കെരീത്ത് തോട്ടിനരികെ കുളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുളിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്കെ അവൻ രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കുകയും തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യാകിയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവനെ കൂടെ അരുളപ്പാടുണ്ടായിരുന്നു. ഈ എഴുന്നേറ്റ് താരസത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക അവിടെ നിന്നെ പുറത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അതെ, അവൻ എഴുന്നേറ്റ് താരസ്ഥാനം പോയി. അവൻ പട്ടണവാദത്തിലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വെറുതെ പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുളിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ എന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അവൻ എന്റെ ദൈവമായ അഹോയാണ്, കനത്തിൽ ഒരു മീമാവും ഒരു തീരൽപ്പം എന്നെയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവും ഇല്ല. രണ്ടു പേർക്കും ഇത് കൊണ്ടിരുന്ന എനിക്ക് മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്ന് മരിപ്പാനിരിക്കയാകുന്നു എന്ന് പറഞ്ഞ് ഏലിയാവോട് ചെന്ന് നീ പറഞ്ഞത് പൂര ചെയ്യുക, എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു കടയെ ഉണ്ടാക്കി കൊണ്ടുവരിക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ പ്രവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവും സ്വന്തമായി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ മഞ്ഞു പോയതും വിളിച്ചിടത്തിലായി. ദീനം കടുത്തിട്ട് അവയിൽ ദാസമില്ലാതെ ആയിരുന്നപ്പോൾ അവൾ ഏലിയാവിനോടായോ ദൈവപുരുഷ പുരുഷനെ, എനിക്ക് നിനക്കും തമ്മിലുണ്ട് എന്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതെന്നും എന്റെ മകനെ കൊല്ലേണ്ടതെന്നോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. അവൻ അവളോട് നിന്റെ മകനെ ഇനി തരിക എന്ന് പറഞ്ഞു. അവൻ മാറിയിൽ കൊണ്ടുചെന്ന് കൊണ്ടുചെന്ന് തന്റെ കട്ടിലെ ദൈവമായ അമ്മയെ ഞാൻ വന്ന് പാർക്കുമായി വിളിച്ചേ വിധവയുടെ മകനെ കൊല്ലുവാൻ അവൾ കലർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ പ്രാർത്ഥിച്ചു. എന്റെ ദൈവമായ ഹോവിയെ ഈ കുട്ടിയുടെ പ്രാണനെ മടക്കി പെരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയ അവന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണം അമ്മയിൽ മടങ്ങി വന്നു. ഏലിയ കുട്ടിയെ എടുത്ത് മാണിയിൽ അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഈ ഭാഗം കടങ്ങാൻ ജീവിച്ചിരിക്കുന്നു. എന്റെ നാമിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നീ ചെന്ന് ആഹാവിനെ നിന്നെ തന്നെ കാണിക്കാം, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാവിനെ തന്നെ കാണാൻ പോയി. ക്ഷമമോ ചമരിയിൽ കഠിനമായിരുന്നു. ആകയാൽ ആഹാവ് തന്റെ ഗൃഹപ്രചാരകനായ ഉപദ്യാവെ വിളിച്ചു വരുത്തി. ഉപദ്യാവേ, ഉപദ്യാവോ യഹോയെങ്കിൽ മഹാഭക്തനായിരുന്നു. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഉപദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്തു രക്ഷിച്ചു. ആഹാബ് ഉപദ്യാവോട്, നീ നാട്ടിലുള്ള എല്ലാ നീരവുകളുടെയും തോടുകളെയും അരികത്തിച്ചെന്ന് നോക്കുക, പക്ഷേ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർ കഴുതുകളെയും എങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടുമെന്ന് പറഞ്ഞു. അവൻ ദേശത്തു കൂടി സഞ്ചരിക്കേണ്ടതിന് അതിനെ തമ്മിൽ പകുത്തു. ആഹാബ് തനിച്ചൊരു വഴി പോയി. ഒബദ്യാവും തനിച്ച് മറ്റൊരു വഴിയിൽ പോയി. ഒബദ്യാവ് വഴിയിലിരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റു വരുന്നത് കണ്ട് അവനെ അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണു. എന്റെ യജമാനായ ഏലിയാവോ എന്ന് ചോദിച്ചു. അവനോട് അതെ, ഞാൻ തന്നെ. ഇത് ഏലിയാവ് ഇവിടെ ഉണ്ടെന്നും എന്റെ യജമാനെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞ് അതിനെ അവൻ പറഞ്ഞത് അടിയനെ കൊല്ലേണ്ടതിന് ആഹാമിന്റെ കയ്യിൽ ഏൽപ്പിപ്പാൻ അടിയൻ എന്ത് പാപം ചെയ്തു? എന്റെ ദൈവമായ ഹോയാണ്, എന്നെ അന്വേഷിപ്പാൻ എന്റെ യജമാനൻ ആളയക്കാത്ത ജാതിയും രാജ്യവും ഇല്ല, നീ അവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് എന്നെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്യിച്ചു. ഇങ്ങനെ ഇരിക്കെ നീ എന്നോട് ഇരുന്ന് നിന്റെ യജമാനോട് എഴുതിയാവൂ ഇവിടെ ഉണ്ട് എന്ന് ബോധിപ്പിക്കുക എന്ന് കൽപ്പിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ പിരിഞ്ഞുപോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകും. ഞാൻ ആഹാവിനോട് ചെന്നറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ. യഹോവ ഭക്തനാകുന്നു. ഇസബേലയുടെ പ്രവാചകന്മാരെല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി കുളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. രക്ഷിച്ച വസ്തുത യജമാനൻ അറിഞ്ഞിട്ടില്ലയോ? അങ്ങനെ ഇരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്കാമെന്ന് കൽപ്പിക്കുന്നു. അവൻ എന്നെ കൊല്ലുമല്ലോ. അതിന് ഏലിയാവ് ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ ഹോയാണ് ഞാൻ ഇന്ന് അവൻ എന്നെ തന്നെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഉപജിയാവ് ആഹാവിനെ ചെന്ന് കണ്ടു. വസ്തുത അറിയിച്ചു ആഹാവ് ഏലിയാവെ കാണുവാൻ ചെന്നു. ആഹാവ് ഏലിയാവെ കാണുവാൻ ചെന്നപ്പോൾ അവനോട് അറിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും എന്റെ പിതൃഭവനോ മാത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പന ഉപേക്ഷിക്കുകയും നീ ബാല വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസ്രായേലിന്റെ വരുന്ന 400 പ്രവാചകന്മാരെയും കർമ്മയിൽ പങ്കെടുത്തില്ല. അങ്ങനെയാണ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുത്ത നാളയിച്ച് കർമ്മയിൽ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാലിക്കും യഹോവയിൽ അവനെ അനുഗമിപ്പേൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പേൻ എന്ന് പറഞ്ഞു. ജനത്തോട് പറഞ്ഞത് യഹോവയുടെ പ്രവാചകമായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് രണ്ട് നാളുകളെ തരട്ടെ. ഒരു നാളെ അവർ തെരഞ്ഞെടുത്ത് ഖണ്ഡം ഖണ്ഡമാക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കട്ടെ. മറ്റേക്കാളെ ഞാൻ വിളിച്ചു തീയിടാതെ വിറകിന്മേൽ വയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിക്കും, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവത്തെ തന്നെ ദൈവം എന്നിരിക്കട്ടെ. അതിന് തീ കൊണ്ട് അരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്കെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുകയും നിങ്ങൾ അധികം പേരുണ്ടല്ലോ എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തൊരുക്കി. ബാല ഉത്തരമരുളേണമെന്ന് രാവിലെ തുടങ്ങി വെച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പ്രതീക്ഷിച്ചു. ഉറക്കെ വിളിപ്പേയും അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകും, അല്ലെങ്കിൽ വിളിക്ക് പോയിരിക്കാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയായിരിക്കും പ്രതിയാകുന്നു, അവനെ ഉണർത്തണം എന്ന് പറഞ്ഞു. അവർ ഉറക്ക വിളിച്ചു പതിയതുപോലെ രക്തമൊഴുക്കുവോളം വാൾകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയത്തായി അവർ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അവൾ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ തരുമോ ഹൃദയമോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരികയും എന്ന് സർവജനത്തോടും പറഞ്ഞു. സർവജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പടന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് തോന്നും. 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും രണ്ട് വിത്ത് വിതപ്പിയും മതിയായ വിസ്താരത്തിൽ ഒരു തൂടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി പറയുന്നേൽ വെച്ച് 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു. 2 പ്രാവശ്യവും അങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞു. 2 പ്രാവശ്യവും ചെയ്തതിനു ശേഷം 3 പ്രാവശ്യവും അങ്ങനെ ചെയ്യുകയെന്ന് അവൻ പറഞ്ഞു. 3 പ്രാവശ്യവും ചെയ്തു. വെള്ളം യാഗപീഠത്തിന്മേൽ ചുറ്റുപൊഴി ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചിട്ടിലും തോട്ടിലും വെള്ളം നിറച്ചു കോരയാൽ കഴിക്കുന്ന നേരമായപ്പോൾ എലിയ ഇസ്രായേലിനി ദൈവത്തിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്യുന്നുവെന്നും വെളിപ്പെട്ടു. യഹോവേ എനിക്ക് തലവള്ളി അരുളേണമേ, നീ ദൈവം തന്നെ എന്ന് യഹോവൻ ദൈവൻ തന്നെ യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളേണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീയിറങ്ങി കോവയാകും. മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു, ജനമെല്ലാം അതുകൊണ്ട് കമന്ന് വീണ്. ദൈവം പറഞ്ഞു ദൈവമേക്ക് യോഗ്യമാകുന്നു മാറിച്ചു.
നമുക്ക് നമസ്കരിക്കാം. എല്ലാവരും പുത്രനും വിശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി ആദ്യം മുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലെ ഓശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ അന്യ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച കൂറും നാം നടത്തിയേറാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വീണ്ടും ഒരു ബുധനാഴ്ചയോട് ഇതിൽ കൂടുവാൻ തക്കവണടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചൊരിഞ്ഞു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ദൈവമേ കർണ ചൊരിയണമേ എന്ന് ദൈവസന്നിധിയിലെ താഴ്മയോടെ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ആരംഭം കുറിച്ചവരെയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നയിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേക മാമനച്ചൻ വി സി വർഗീസച്ചൻ, അതുപോലെ തന്നെ ഐസക് വി പ്രകാശച്ചൻ, ബിജോയ് സക്കറിയ റബ്ബാൻ, എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ദൂരെയും ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം, വളരെ സുപരിചിതമായിട്ടുള്ള 65-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നാരുളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ, യാചന നൽകണമേ കർത്താവേയൻ, യാചന നൽകണമേ. സാധനും മാതാവും നീയെനിക്കല്ലാതെ, സാധനും മാതാവും നീയെനിക്കല്ലാതെ, ഭൂതലം തന്നിലില്ലേ വേറാരുമൻ, നാദംഗം നീ കേടുവാ വേറാരുമൻ, നാദംഗം നീ കേടുവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ, യാചന നൽകണമേ കർത്താവേയൻ, യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതായി അകറ്റിയേക്കു നീ പുത്രത്വം തന്നതിനാൽ പുത്രത്വം തന്നതിനാൽ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ യാചന നൽകണമേ കർത്താവേയൻ യാചന നൽകണമേ സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ സിന്ധു സമം കനിഞ്ഞ സംപ്രീതിയോ സന്ധികേ സംപ്രീതിയോ നീടുന്നേം പ്രാർത്ഥന കേൾക്കണമേ കർത്താവിയൻ യാചന നൽകണമേ കർത്താവിയൻ യാചന നൽകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും വിശുദ്ധമായ റൂഹായിക്കും സ്തുതി ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിപ്പിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഭരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഭരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സുശ്രാവേ നിനക്ക് സ്തുതി, പാപികളായ നിനടിയാരോട് കരുണ ചെയ്ത നിശ്ചയരാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദുരുഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ശിക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ അദുഷ്ടമന്ത്രം ഞങ്ങളെ രക്ഷിച്ചോടണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മോത്തു നീക്ക് നിനക്കുള്ളതാന്നു. ആമീൻ. കൃപറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റി ഫലമായി നമ്മുടെ കർത്താവായി ക്ഷമിച്ച് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധലേ മറിയാമേ നമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവമായ കർത്താവേ നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെയുള്ള ഞങ്ങളുടെ നിൽപ്പ് നിന്റെ കർത്തവ്യത്വത്തിന്റെ ബഹുമാനത്തിനും മഹത്വത്തിനുമായിരിക്കണമേ. രാപ്പകൽ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ദിവ്യകൽപ്പനകളെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയും ചെയ്യുമാറാകണമേ. പാതിരാത്രി ഞങ്ങളുടെ എഴുന്നേറ്റ് ദിവ്യസംഗീതക്കാരനായ ദാവീദിനോട് കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങൾ അടുക്കലേക്ക് ഉള്ളത്വവും അവർണ്ണയുമായ നിന്റെ ന്യായവിധികളെ കുറിച്ച് നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഉത്തരം അരുള ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കടങ്ങളെ വിശദീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ വ്രണങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ രോഗത്തെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നാശത്തെ അന്വേഷിക്കണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ പീഡയമായി ചുളയണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ കുറ്റങ്ങളെ നീ ഓർമ്മിക്കണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നൈരാശ്യത്തിന് നീ പ്രതികാരം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ അടിമത്തത്തെ നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് നീ തുണയാകണമേ.
ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ബലഹീനതയെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥനകളെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ വിലാപത്തെ നീ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തെ ഭരിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ്, നിന്റെ കരുണയാൽ ഞങ്ങളുടെ അരിഷ്ടതയ്ക്ക് നിന്റെ സഹായത്തിന്റെ കൈ നീ നീട്ടി തരണമേ. അയ നിന്റെ മാതാവിന്റെ ചില പരിശുദ്ധമാരുടെയും പ്രാർത്ഥനയാൽ അപേക്ഷകളാലും തന്നെ. ആമീൻ. പ്രിയക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയുടെ വീണ്ടും നമുക്ക് നിർണയിച്ച ദൈവസന്നിധിയിൽ കൂടുവാൻ തക്കവണ്ണം ദൈവം വിവരിഞ്ഞു തന്ന കൃപയോർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്യാം. തിരക്കട്ട ജീവിതത്തിൽ ശാന്തമായി വീണ്ടും അല്പസമയം ദൈവമുഖം കണ്ടു പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരവും ആരോഗ്യവും തന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടുകൂടി ഇരുന്ന് ശുശ്രൂഷ പങ്കുകൊള്ളുവാനും ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്ന് നമ്മുടെ വേദനകൾ ദൈവം ഭാഗേറ്റ് പറഞ്ഞ് ദൈവസന്നിധിയിൽ അനുതാപത്തോടും വിശുദ്ധിയോടെ ജീവിക്കത്തക്കവണ്ണമുള്ള കൃപകളെ ചൊരിഞ്ഞു തരണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി ദൈവം നമ്മളെ താങ്ങി നടത്തുന്നു. ദൈവത്തിന്റെ കരുണയ്ക്കും കൃപയ്ക്കും എത്ര ദൈവത്തെ ആരാധിച്ചാലും മഹത്തപ്പെടുത്തിയാലും അത് മതിയാവില്ല എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകമായിട്ട് ഈ ദിനങ്ങളിൽ നമുക്ക് ഓർക്കാനുള്ളത്, അടുത്ത ഞായറാഴ്ച, ഇവിടുന്ന് ഞായറാഴ്ച മുതലാണല്ലോ നമുക്ക് കൂതോശീത്വ ഞായറാഴ്ചയാണ്. കൂതോശീത്വ ഞായറാഴ്ചയുടെ പ്രത്യേകത നമുക്കറിയാം, സഭയുടെ ശുദ്ധീകരണം പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുക. ഒരു സഭ ഇതിന് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ കാണുന്നത്, ഒരു പുതുവർഷം ആഘോഷിക്കുന്നത് ഈ സഭയുടെ ഈ കൂതോശീത്വ പെരുന്നാളിൽ കൂടിയാണ്. സഭാമക്കളെ മുഴുവൻ വിശ്വാസത്തിൽ വിശുദ്ധിയിലും നിലനിർത്തുവാനും ജീവിതത്തിന്റെ വ്യക്തി വിശുദ്ധിയെ പറ്റി ഒന്ന് ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, ആ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എവിടെയാണ് എന്നെ വിശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് നയിക്കുന്നതെന്ന് ഒന്ന് സ്വയം വിലയിരുത്തി അനുതാപത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതത്തെ നന്മയിൽ നയിക്കാൻ ഈ കൂതോശീത്വ പെരുന്നാളിൽ കൂടി അല്ലെങ്കിൽ അതിന്റെ ഒരു അനുസ്മരണത്തിൽ കൂടി നമുക്ക് ഇടവരട്ടെ എന്ന് ദൈവസന്നിധിയുടെ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങളാണ് ഒന്നും രണ്ടും ദിവസങ്ങളൊക്കെ. മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരുപുര തിരുമേനിയുടെ ഓർമ്മ, നമ്മൾ 120-ാം ഓർമ്മ നമ്മൾ കൊണ്ടാടുകയാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ പരുമല തിരുമേനിയുടെ ജീവിതവിശുദ്ധിയെ പറ്റിയും ആ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ പറ്റി ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അത്രമാത്രം എന്റെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ആത്മീക സ്വാധീനം ചെലുത്തിയിട്ടുള്ള, ഇപ്പോഴും ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, തുടർന്നും ആ ഒരു ശക്തി നമ്മളിൽ ഉണ്ടാകും എന്ന് ഏറ്റവും താല്പര്യത്തോടെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള പരിശുദ്ധ പിതാവാണ് പരുപുര തിരുമേനി. ആ നാമധേയം വേദനയുടെ മധ്യത്തിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭ്യമാകുന്ന ആശ്വാസവും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോകുന്ന, പക്ഷഭേദം ചെയ്യാൻ പോകുന്ന പിതാവിന്റെ ജീവിത വിശുദ്ധിയും ഒക്കെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിന് വിശ്വാസത്തിന് കൂടുതൽ പ്രകാശവും ചൈതന്യമൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ ആത്മിക ജീവിതത്തിന്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ആത്മിക ജീവിതത്തിന് നവചൈതന്യം പകർന്ന ഒരു വലിയ വ്യക്തിത്വമാണ് പരിശുദ്ധ പരുപുര തിരുമേനി. മധ്യസ്ഥന്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കും സംബന്ധിക്കുന്നവർക്കും സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ സാവല്യം കോട്ടയമാകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സക്കറിയ അറബാച്ചനാണ്. ഒരുപക്ഷെ പല പ്രാവശ്യം അദ്ദേഹം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ദൈവവചന ശുശ്രൂഷയിൽ നിർവഹിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുണ്ട് എനിക്ക്. കാരണം അദ്ദേഹം റബ്ബാൻ സ്ഥാനം ലഭ്യമായതിനു ശേഷം, അതിനുശേഷം ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ആ സ്ഥാനത്തിന് ശേഷം ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങി വരുന്നത്.
തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പ്രഭാഷന്റെ നേതൃത്വവും സാന്നിധ്യവും കൂടി നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ്. ദൈവനുമ്പരാൻ അതിന് ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഒരു പ്രത്യേക പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല. ഹ്യൂസ്റ്റൺ അരമനയിൽ മാനേജറായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം സാൻ അന്റോണിയോയിലെ സെന്റ് മേരീസ് പള്ളിയിലും അതുപോലെ തന്നെ മിനസോട്ട സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ ഒക്കെ സേവനമായി ചെയ്ത് വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. നമ്മളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഏതാനും ഈരടി ദൈവംഭാഗ സമർപ്പിച്ചതിനു ശേഷം ദൈവജനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതാണ്.
എന്നോടായോനെ കൺവാണി പോൽ കാത്തിടണമേ, നിൻചിറകാലെ വറച്ചു പാരി കയ്യിൽ നിന്നെ കാക്കണമേ. ഒളിവായി നോക്കിടാതന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ. എന്നാധാരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ, സൗരഭ്യത്താൽ നിന്നയടി ഇമ്പപ്പെടുത്താനിടവരണേ. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സ്നേഹി തന്നെ സമ്പാദിപ്പാനും, നിന്നെ സ്നേഹിച്ച് ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക.
ഇപ്പോഴത്തെ തിരുവചനത്തിൽ നിന്നും മലയാളം പാഠം ധ്യാനം നിർവഹിക്കുന്നതാണ്.
ശ്രീ ഏക ദൈവത്തിന്റെ ധന്യനാമം മാറ്റപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും കഴിഞ്ഞ രാത്രിയിൽ കാത്തു പരിപാലിച്ചു, നല്ലൊരു ഉറക്കം നമുക്ക് നൽകി. പ്രത്യേകിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയെ കാണുവാൻ, ആ പ്രകാശത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനത്തിനായി കഴിഞ്ഞ ആഴ്ചയിലെ എവൻഗെലിയൻ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സസ് 18 ഓൺവേർഡ്സ്. A certain ruler asked him, "Good teacher, what must I do to inherit eternal life?" ഒരു യുവാവ് ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന്, ഞാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും നമ്മൾ വായിച്ച് ധ്യാനിച്ച് പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, പല ആശയങ്ങളും നമുക്ക് ഇവിടെ മനസ്സിലുണ്ട്. ഇന്ന് സുപരിചിതമായ ഒരാശയമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ രണ്ട് ഇടവുകൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും യാത്രകൾ സ്ഥിരമായിട്ടുണ്ട്. ചില സമയത്ത് ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഓവർ കോൺഫിഡൻസ് നമുക്കുണ്ടാവും. അത് ഏത് കാര്യമായാലും നമുക്കറിയാം ഇത് ഇത്രയ്ക്കിത്രേ ഉള്ളൂ, നമുക്കത് ചെയ്യാൻ സാധിക്കും. കുറെ യാത്ര ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും അരമനയിൽ നിന്ന് IAS എയർപോർട്ടോ ഹോബിയിലോട്ട് പോകണമെങ്കിൽ എനിക്ക് കൃത്യസമയം നമുക്കറിയാം, ഒരു മണിക്കൂർ, ഒന്നേകാൽ മണിക്കൂർ, ഇല്ലെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കുമെന്ന്. അതിന്റെ അനുസരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ കുറേയധികം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് എന്തുവായാലും ഫ്ലൈറ്റ് കിട്ടും, ഇച്ചിരി ലേറ്റ് ആയെങ്കിലും നമ്മൾ അത് ഫ്ലൈറ്റ് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. പലപ്പോഴും ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റിൽ ബോർഡ് ചെയ്യുന്നത്. എന്തും പറയാ, സ്ഥിരമായിട്ട് ലേറ്റായിട്ട് പോകുന്ന ആളായതുകൊണ്ട്. പക്ഷെ എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ഫ്ലൈറ്റ് അവിടെ കാണും. ബോർഡിംഗ് തുടങ്ങിയാലും 6 മണിക്ക് എന്ന് പറഞ്ഞാലും അവര് 6:20, 6:30 വരെ, അല്ലെങ്കിൽ 6:25 വരെ അവിടെ ഗേറ്റ് ഓപ്പൺ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് എപ്പോഴും പോകുന്നത്. എപ്പോഴും ആ കോൺഫിഡൻസോടെയാണ് പോകുന്നത്. കഴിഞ്ഞ ഇടയിൽ അതിരാവിലെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും അതേ ഒരു കോൺഫിഡൻസോടെ 1 മണിക്കൂർ രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് കാണുകയില്ല, കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ പുറപ്പെട്ടു. ഇത്ര ലേറ്റ് ആയിട്ടാണ് പുറപ്പെട്ടത്. അവിടെ പാർക്ക് ചെയ്ത് വീണ്ടും ടെർമിനലിലോട്ട് ഷട്ടിൽ ബസ് എടുത്തോണ്ട് സെക്യൂരിറ്റി ചെക്കിലേട്ട് എത്തിയപ്പോൾ നീണ്ട ഒരു ക്യൂ ആയിരുന്നു. തിങ്കളാഴ്ച രാവിലെ ആയതുകൊണ്ട് നീണ്ട ഒരു ക്യൂ ആയിരുന്നു. എന്നാലും ഈ ഫ്ലൈറ്റ് എനിക്ക് കിട്ടും എന്നുള്ള ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, ഗേറ്റിലോട്ട് എത്തുന്ന സമയത്ത് പോലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും അവിടെ ഫ്ലൈറ്റ് കാണും എന്നുള്ള വിശ്വാസമാണ്. ആ ഗേറ്റിന്റെ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഫ്ലൈറ്റ് അവരെ ഗേറ്റ് അടച്ചു, ഫ്ലൈറ്റ് പുറപ്പെട്ടു. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ യുവാവ് ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് ഒരു കോൺഫിഡൻസോടെയാണ്, ചിലപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസോടെ ആയിരിക്കും അങ്ങോട്ട് പോയി ചോദ്യം ചോദിച്ചത്. ഏറ്റവും വാലിഡായ ഒരു ചോദ്യമാണ്. ഇന്നത്തെ നമുക്ക് പോലും ഇല്ലാത്ത, നമ്മുടെ കുട്ടികളോ നമുക്ക് പോലും ഇല്ലാത്ത ഒരു ചോദ്യമാണ് ആ യുവാവ് ചോദിച്ചിരിക്കുന്നത്. ഗുരു, ഞാൻ ഹൗ ഡു ഐ അറ്റെയിൻ ഇറ്റേർണൽ ലൈഫ്? നമ്മൾ എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യം. ഒരു നല്ല കാര്യം അവിടെ കണ്ടത്, ആ യുവാവിന് അങ്ങനത്തെ ഒരു ആലോചന വരണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഈ മോശ നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിക്കുന്ന ആരെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാൾ ഉണ്ടായിരിക്കും. നമ്മുടെ മക്കളെ ആരെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. നമ്മുടെ ഇടയിൽ നമ്മുടെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മളാണോ, ഇല്ലെങ്കിൽ മീഡിയ ആണോ, മറ്റ് ജനങ്ങളാണോ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഹു ഈസ് ഇൻഫ്ലുവൻസിങ് ദം. ഇവിടെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ചെറിയൊരു അഹംഭാവത്തോടെയാണ്, ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ there is nothing that he could say that I did wrong. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ക്രിസ്തു, ഈ യുവാവ് ക്രിസ്തുവിന്റെ അടുക്കൽ പോന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു അയോട്ട, ഒരു കളരുമണി പോലെയുള്ള ഒരു പ്രൈഡ് നമ്മുടെ ഉള്ളിൽ കയറിയാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, whatever I am doing is perfect. ഇവിടെ ഈ യുവാവ് പോയി ചോദിക്കുന്നതും വാട്ട് ഐ ഹാവ് ടു ഡു ടു അറ്റെയിൻ ഇറ്റേർണൽ ലൈഫ്. ക്രിസ്തു അവിടെ കൽപ്പനകൾ പറയുന്നുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒരു ആഹ്ലാദം ഉണ്ടായിരുന്നു. ഇത് തന്നെ ആയിരിക്കും പറയുന്നത്, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ പാലിക്കാറുണ്ട്. ആ ഒരു ഓവർ കോൺഫിഡൻസോടെയാണ് പറയുന്നത്, ഒരു ചെറിയൊരു അഹംഭാവത്തോടെയാണ് അവിടെ പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഉള്ളിലും ഈ കടുകുമണി പോലെയുള്ള ഒരു അഹംഭാവം, ദ പ്രൈഡ്, നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മളെ തകർത്ത് കളയും. അത് നമ്മളെ ഇല്ലാതെ ആക്കും. പ്രൈഡ് ഈസ് പിതാക്കന്മാരൊക്കെ ഡെസേർട്ട് ഫാദേഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് ദ മദർ ഓഫ് ഓൾ പാഷൻസ്. നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ കൂടുതൽ ദേഷ്യം വരുന്നത് എന്തിനാ അറിയാം? നമ്മുടെ ഉള്ളിൽ ഈ അഹംഭാവമുണ്ട്, ഞാൻ എന്ന ഒരു പ്രൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ പ്രൈഡ് കാണുമ്പോൾ നമ്മുടെ ഈഗോ ഹേർട്ടാവും. ദ മോർ പ്രൈഡ്ഫുൾ വി ആർ, ദ മോർ വി ഹേറ്റ് പ്രൈഡ് ഇൻ അതേഴ്സ്. ഈ യുവാവ് നല്ലൊരു ചോദ്യം അവിടെ വന്ന് ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നു, അവിടെ വന്ന് ചോദിക്കുന്നു. പക്ഷെ ഉള്ളിലൊരു ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ക്രിസ്തു അവിടെ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നു, പക്ഷെ നിനക്ക് ഒരു കുറവുണ്ട്. നീ ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ വന്ന് അനുഗമിക്കും. സോ അത് പറഞ്ഞപ്പോൾ ഈ വെൻ ബാക്ക് സോറഫു. ബട്ട് വെൻ ഈ വേഴ്സ് 23 വായിക്കുന്നത് വെൻ ഹി ഹേർഡ് ദസ് ഹി ബിക്കേം സാഡ് ഫോർ ഹി വാസ് വെരി റിച്ച്. ഈ ന്യൂ ടെസ്റ്റമെന്റ് വായിക്കുമ്പോൾ പലരും ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു, പല കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, പല അനുഗ്രഹങ്ങൾ നൽകി സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോയത്. ഈ ഒരു യുവാവ് മാത്രമേ ഉള്ളൂ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് നിരാശനായിട്ട് തിരിച്ചു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ, നമ്മൾ തിരിച്ച് ദേവാലയത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിരാശയോടെയാണോ പോകുന്നത്, ഇല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ട് ആ സന്തോഷത്തിൽ പങ്കാളികളായി ആ സന്തോഷവും സമാധാനവും നമ്മൾ വാങ്ങിക്കൊണ്ട് മടങ്ങുകയാണോ? നിങ്ങൾ സമാധാനത്താലേ പോകുവീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സമാധാനം വഹിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിന്റെ ആ വാതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ സമാധാനം വഹിച്ചുകൊണ്ട് ആ ഒരാഴ്ച നമ്മൾ ജീവിക്കേണ്ടിയ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. വന്നിട്ട് ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും തിരിച്ച് ലോകത്തിലോട്ട് വന്ന് ആ സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഡൂബി ഈ ഒരു യുവാവ് ക്രിസ്തു ഈ യുവാവിനോട് പറഞ്ഞതുപോലെ യു ലാക്ക് വൺ തിങ്. നമ്മൾ ആദ്യ ദ ക്രിയേഷൻ സ്റ്റോറി മുതൽ വായിക്കുമ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചതും ടു ലിവ് ഇൻ ദ ഫുൾനെസ്, ഗോസ്പൽസിലൊക്കെ അതിനകത്ത് ഈ പറയുന്നത് ടു ലിവ് എ ലൈഫ് ഓഫ് ഫുൾനെസ്, സന്തോഷത്തോടും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനാണ്. അത് പലപ്പോഴും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കുറെ വലിയ വീടുകളും വണ്ടികളും കുറെ മക്കളൊക്കെ നല്ല ജോലിയും ഒക്കെ ഉള്ളതാണ് എന്നാണ് നമ്മൾ എപ്പോഴും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. നമുക്ക് ടു ലിവ് ഇൻ ദ ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടു ലിവ് എ ലൈഫ് വിച്ച് ഈസ് പ്ലീസിംഗ് ടു ഗോഡ്, എ ക്രൈസ്റ്റ് ലൈഫ്. ക്രൈസ്റ്റ് ലൈഫ് ആണ് നമ്മൾ എപ്പോഴും ജീവിക്കുന്നത്, ക്രിസ്തുവിനെ പോലെ ആകുവാൻ. അതാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ യുവാവിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ യുവാവ് ചോദിച്ച ചോദ്യം ഇറ്റ് ഇസ് റിയലി റിലവന്റ് ഫോർ ഈച്ച് വൺ ഓഫ് അസ്. നമ്മുടെ കുട്ടികൾ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു അവസരം, ഹൂ ഈസ് ഇൻഫ്ലുവൻസിങ്? രണ്ടാമത്തേത്, നമ്മുടെ ഉള്ളിൽ ഈസ് ദേർ എ സ്മോൾ ആസ്പെക്ട് ഓഫ് പ്രൈഡ് വിത്ത് ഇൻ അസ്? മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ, ആർ വി ഗോയിങ് ടു ക്രൈസ്റ്റ് റിസീവിംഗ് ഹിം ആൻഡ് നിരാശയോടെ ആണോ തിരിച്ച് മടങ്ങുന്നത്, ഇല്ലെങ്കിൽ ആ സ്നേഹവും സമാധാനവും സന്തോഷവും വാങ്ങിക്കൊണ്ട് ലോകത്തിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാര്യം എപ്പോഴും നമ്മൾ ഓർക്കണം. We are created to live a life in abundance. നമുക്ക് ക്രിസ്തു പറഞ്ഞതുപോലെ നമുക്ക് ഒരു കുറവ് എങ്ങാണ്ട് ഉണ്ട്. അത് ചിലപ്പം നമ്മുടെ അഹംഭാവമായിരിക്കാം, നമ്മുടെ ഈഗോ ആയിരിക്കാം, നമ്മുടെ അഹങ്കാരമായിരിക്കാം. ചിലപ്പോൾ ആ ഒരു ബാഗേജ് മാറ്റിവെച്ചാൽ ഇവിടെ a camel can pass through the eye of the needle എന്ന് പറയുന്നത്. It is easier for a camel to go through the eye of a needle than for someone who is rich to enter the kingdom of God. ഒരു നമുക്കെല്ലാവർക്കും അറിയാം, യെരുശലേം പട്ടണത്തിൽ there is the big door and also a small door. After evening the anavadil is closed. അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിൽ ഒരു ചെറിയൊരു വാതിലുണ്ട്. അതിലൂടെയാണ് ഈ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും മൃഗങ്ങളും ഒക്കെ ഈ ട്രാവലേഴ്സ് ഒക്കെ പാസ് ചെയ്യേണ്ടത്. സോ അതിന്റെ ഉള്ളിലൂടെ ഈ ഒട്ടകം പോണെങ്കിൽ ആദ്യം അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റിയാൽ മാത്രമേ ആ ഒട്ടകത്തിന് കുനിഞ്ഞ് അതിന്റെ ഉള്ളിലൂടെ പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അഹംഭാവവും അഹങ്കാരം അതൊക്കെ മാറ്റിവെച്ചാൽ, ഈ ലൗകിക ജീവിതമൊക്കെ ഇറക്കി വെച്ചാൽ മാത്രമേ വി ക്യാൻ ഫോളോ ദി നാരോ ഡോർ. യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദി നാരോ ഡോർ ഓൺലി വെൻ വി സ്ട്രിപ്പ് അവർ സെൽസ് ഫ്രം ഓൾ ദിസ് മാലസ് ഫ്രം ഓൾ ദി വേൾഡ്ലി തിങ്സ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വേദഭാഗത്തിൽ ഇതിന്റെ തൊട്ടു മുൻപിൽ പോലും ഈ വായിക്കുമ്പോൾ നമ്മൾ ചാപ്റ്റർ 17 നാത്തി അവിടെ വായിക്കുമ്പോൾ അവിടെ ക്രിസ്തു പറയുന്നുണ്ട് റിമെമ്പർ ലോട്ട്സ് വൈഫ്. ചാപ്റ്റർ 17 വേഴ്സ് 32 റിമെമ്പർ ലോട്ട്സ് വൈഫ്. ദോസ് ഹു ട്രൈ ടു മേക്ക് ദർ ലൈഫ് സെക്യൂർ will lose it, but those who lose their life will keep it. നമുക്ക് ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് അറിയാം. നമ്മൾ പലപ്പോഴും ലോത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞു നോക്കുവാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ലൗകിക കാര്യത്തിലോട്ട് വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുവാൻ അവിടെ യാഹവേ പറഞ്ഞിട്ടുണ്ട്, ആ ദേശം നശിക്കും, പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കല്ല, നോക്കിക്കഴിഞ്ഞാൽ ഉപ്പുതൂണായിട്ട് മാറും. തിരിച്ച് ലൗകിക ജീവിതത്തിലോട്ട് നോക്കാതെ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് അടുത്ത ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച ഇറ്റ് ഈസ് എ ന്യൂ ഇയർ, ഇറ്റ് ഈസ് ഷുഡ് ബി എ ന്യൂ ബിഗിനിങ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ ഭാരങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് പാഷൻസ് എന്ന് പറയുന്നത് ഒക്കെ ഒരു ഭാരമാണ്. നമ്മളിതിനെയൊക്കെ ഈ സ്നേഹവും സന്തോഷവും സമാധാനം എന്ന് പറയുന്നത് അതൊരു ഭാരമുള്ള കാര്യങ്ങളല്ല. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണ്. അത് നിങ്ങള് തുറന്ന ഹൃദയത്തോടെ സ്നേഹിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഭാരമുള്ള ചുമടുകൾ, ഈ അഹങ്കാരവും വിദ്വേഷവും എല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക് എന്ന് പറയുന്നത് അവരെ കണ്ട് സന്തോഷിക്കുകയാണ്. പക്ഷെ നമുക്ക് മറ്റുള്ള ആരെങ്കിലും ദേഷ്യമുള്ളവരെ കണ്ട ഉടനെ നമ്മൾ മോഹം മാറ്റിപിടിക്കും. ഇല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ നേരെ ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മൾ നേരെ വരുമ്പോൾ നമ്മൾ ഉടനെ ഡിറക്ഷൻ മാറ്റും നടക്കുന്നത്. സോ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും സന്തോഷവും സമാധാനവും അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും, ഇത് നമ്മൾ വാങ്ങി ഇപ്പോഴ ശേഖരിക്കുവാനും എത്രമാത്രം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ഈ വരുന്ന ദിനങ്ങളിലൊക്കെയും താങ്ക്സ് ഗിവിംഗ് ഒക്കെ എന്ന് പറഞ്ഞ് കുറെ അധികം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ഓൺലി ദി വേൾഡ്ലി സെൻസ്. കുറെ അധികം സാധനങ്ങൾ മേടിക്കുവാനുള്ള ഒരു ഫ്രൈഡേ വരും. വേണ്ടിയതും ഉപയോഗിക്കുന്നതും ഉപയോഗമില്ല ഉപയോഗശൂന്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ മേടിച്ച് ശേഖരിക്കാറുണ്ട്. വേർ ആർ വി താങ്കിങ് ഗോഡ്? അവിടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ മറ്റുള്ളവർക്ക് പങ്കാളികൾ ആകുവാൻ സാധിക്കുന്നുണ്ടോ, നമ്മൾ അവരെ പങ്കാളികളാക്കുന്നുണ്ടോ. നമ്മുടെ ചെക്ക് ബുക്കിൽ നമ്മൾ എത്രമാത്രം എത്ര പേർക്ക് ചാരിറ്റി ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയമേ നോക്കണം. അത് നമ്മളെ തന്നെ പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു മെഷറിംഗ് റോഡാണ് നമ്മൾ മറ്റുള്ളവർക്ക് എത്രമാത്രം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്രമാത്രം നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്, എത്രമാത്രം നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഈ യുവാവ് ധനവാനായതും കൊണ്ട് മാത്രമല്ല, ഈ യുവാവിന് ഈ ധനത്തോടുള്ള സ്നേഹം, ആ ഒരു സ്നേഹമാണ് ദ റീസൺ ബിഹൈൻഡ് ക്രൈസ്റ്റ് സെയിങ് യു നീഡ് ടു ഗോ സെൽ എവറിഥിങ്. ബിക്കോസ് ദൈവം സ്നേഹമുണ്ട്. അവിടെ വേറൊരു സ്നേഹത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ ദൈവം മാത്രമാണ് സ്നേഹം എന്ന് പറയാൻ നമ്മൾ ആദ്യം നമ്മൾ വായിക്കുമ്പോൾ മാൻ വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. സോ ഇഫ് ഗോഡ് ഈസ് ലവ് ദെൻ വി ഈച്ച് വൺ ഓഫ് അസ് ആർ ലവ്. ഈ സ്നേഹം മറ്റ് എന്താ പറയുന്നത്, മറ്റ് ഈ ലൗകിക കാര്യങ്ങളെ സ്നേഹിക്കുവാനല്ല, ദൈവം സ്നേഹമാകുന്നു. ആ ദൈവ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളുടെ സ്നേഹവുമോ അതിനുള്ള താല്പര്യമോ അല്ല. അതുകൊണ്ടാണ് ഈ There is a book which is called Remember Thy First Love. Archimedes Wright, Zacharias എന്ന് പറഞ്ഞ ഒരു ആബട്ട് എഴുതിയ ഒരു പുസ്തകമാണ് റിമെമ്പർ ദൈ ഫസ്റ്റ് ലവ്. അവിടെ ദി സ്റ്റേജസ് ഓഫ് സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുവാൻ, നമ്മൾ ഓരോരുത്തരും സ്നേഹമാണ്, നമ്മുടെ ഉള്ളിൽ ദൈവ സ്നേഹം നിറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. ആ ഒരു സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പൂർണമായി വളരുവാൻ സാധിക്കത്തുള്ളൂ. ഈ ലൗകിക കാര്യങ്ങളൊക്കെ അതെല്ലാം നമ്മളെ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ അസ് ടു ലിവ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടു ബി ലവ്ഡ്. അത് ഒരു യൂട്ടിലിറ്റി. നമ്മളെ പലപ്പോഴും ഈ ഇലക്ട്രിസിറ്റി, ടെലിഫോൺ എല്ലാം യൂട്ടിലിറ്റീസ് ആണ്. നമ്മളത് ഉപയോഗിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ, അതിനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. അതുപോലെയാണ് എല്ലാ വസ്തുവകൾ, കാറായാലും ഫോണായാലും ക്ലോതിങ് ആയാലും, അതെല്ലാം ഒരു യൂട്ടിലിറ്റി മാത്രമേ ഉള്ളൂ. വാഹനമുണ്ട്, ദൈവം ഒരു നല്ല വാഹനം അനുഗ്രഹിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കുക, വണ്ടി ഓടിക്കുവാൻ, പള്ളിയിൽ പോകാൻ, ഇല്ലെങ്കിൽ രോഗികളെ കാണുവാൻ, ഇല്ലെങ്കിൽ ഓഫീസിൽ പോകുവാൻ, അത് ഉപയോഗിക്കുക. അതിനെ കണ്ടുകൊണ്ട് അതിനെ സ്നേഹിക്കുവാൻ നമ്മൾ ഇടയാകരുത്. നല്ലൊരു ഭവനമുണ്ട്, അതിന്റെ ഉള്ളിൽ പാർക്കുക, ഒരുമിച്ച് ഐക്യത്തോടെ സന്തോഷത്തോടെ പാർക്കുക. പക്ഷേ അതിനെയല്ല സ്നേഹിക്കേണ്ടത്. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, പക്ഷേ ഈ വസ്ത്രങ്ങളെ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, അതിനെ ധരിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ അത് മറക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ വസ്തുവകളെ കൂടുതൽ സ്നേഹിച്ച് ആൾക്കാരെ നമ്മൾ സ്നേഹിക്കാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഈ യുവാവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ പൈതങ്ങളൊക്കെയും അവര് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? അവരെ വഴി കാണിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും കടുകുമണി പോലെയുള്ള ചെറിയൊരു അയോട്ട എങ്കിലും അഹംഭാവമുണ്ടോ? നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ ക്രിസ്തുവിനെ കണ്ട് സന്തോഷത്തോടെ ആ അനുഗ്രഹങ്ങളും അതെല്ലാം സമാധാനവും വാങ്ങി ലോകത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്? ഇത് നമ്മൾ സ്വയമേ ചിന്തിക്കണം. ഈ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെയും അത് അതിനെയാണോ സ്നേഹിക്കുന്നത്, ഇല്ലെങ്കിൽ അതിന്റെ സൃഷ്ടാവിനെയാണോ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് നാം സ്വയമേ ചിന്തിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രത്യേകമായിട്ട് നമ്മൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പുതിയൊരു കാലണ്ടറിലോട്ടോ നീങ്ങുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ, ഈ ഭാരമേറിയ കാര്യങ്ങളൊക്കെയും ഇറക്കി വെച്ചിട്ട് മാത്രമേ നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്റർ ത്രൂ ദി നാരോ ഗേറ്റ്. ഇതെല്ലാം, ഈ ചുമടുകളെല്ലാം നമ്മൾ ഇറക്കി വെച്ച് ഇച്ചിരി കുനിഞ്ഞ്, പലപ്പോഴും നമ്മുടെ വലിയ പണ്ടത്തെ ദേവാലയങ്ങളൊക്കെയും നിങ്ങൾ മുതിർന്നവർക്കൊക്കെ അറിയാം, ചെറിയൊരു വാതിലാണ് എസ്പെഷ്യലി ദേവാലയങ്ങളൊക്കെ കയറുമ്പോൾ ഉള്ളത്. അവിടെ നെഞ്ച് വെളുപ്പിച്ചുകൊണ്ടല്ല, കുനിഞ്ഞ്, ദൈവസന്നിധിയിൽ കുനിഞ്ഞാണ് പ്രവേശിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ കഴുത്ത് കുനിഞ്ഞ് ഭാരങ്ങൾ എല്ലാം ഇറക്കി വെച്ച് അവിടെ നിന്ന് ക്രിസ്തുവിനെ കാണുമ്പോഴുള്ള ആ പ്രകാശം നമ്മൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാൻ ബാധ്യതയുള്ളവരാണ്. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
മന്യ സക്കറിയ റമ്പാച്ചിന്റെ അനുഗ്രഹീതമായ ഒരു പ്രഭാത സന്ദേശം നമ്മളെല്ലാം ശ്രദ്ധേയമായി കേട്ടു. കഴിഞ്ഞ ഞായറാഴ്ച ദിവസം എല്ലാ ദേവാലയങ്ങളിലും ഇതേ വേദഭാഗം വായിക്കപ്പെടുകയും അത് അനുഗ്രഹീതമായി വ്യാഖ്യാനിച്ചത് നമ്മൾ ശ്രവിക്കുകയും ചെയ്തു. എങ്കിലും ഈ സൂബോറോ കൂട്ടായ്മയിൽ വീണ്ടും അത് കേൾപ്പിക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ വേദവാക്യം പരിചയപ്പെടുത്തുന്നതോടൊപ്പം റമ്പാച്ചൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില പ്രത്യേക കൺസേൺസ് വ്യക്തമായി അദ്ദേഹം തന്റെ അഭിപ്രായത്തിലൂടെ പരിചയപ്പെടുത്തി. ധനികനായ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ കാണുവാൻ വന്നപ്പോൾ നല്ലവനായ ഗുരു എന്നൊരു സംബോധനയോടുകൂടി കർത്താവിനെ സംബോധന ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഡയമെൻഷൻ. അതിനെക്കുറിച്ച് പിതാക്കന്മാരും ചില ചിന്തകന്മാരും ഒക്കെ പറഞ്ഞത് ഗുരുവിനെ വെറുതെ സന്തോഷിപ്പിക്കുവാൻ പറഞ്ഞൊരു വാക്കായിട്ട് ചിത്രീകരിച്ച വ്യക്തികളുണ്ട്. അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു തലം, ഈ ധനത്തിന്റെ സമ്പൽ സമൃദ്ധിയിലൂടെ കടന്നുപോയപ്പോഴും ദൈവവിചാരം അല്ലെങ്കിൽ വേദവിചാരം കൃത്യമായിട്ട് ബോധ്യപ്പെടാനും അത് മനസ്സിൽ സൂക്ഷിക്കാനും ഇടയായി അതിനുള്ളൊരു അടിസ്ഥാന സൗകര്യം ഭവനത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു ചിന്ത ധനികനായപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിനെ ഭരിച്ചത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യത്തിലേക്കാണ് റമ്പാച്ചൻ അതിന്റെ പ്രാഥമിക സമയം മുതൽ വിരൽ ചൂണ്ടിയത്. നമ്മുടെ ഭവനങ്ങളിൽ ഇപ്രകാരം ഒരു ചോദ്യമോ സംസാരമോ ഒരു സംഭാഷണമോ ഒരു ഡിസ്കഷനോ നടക്കാറുണ്ടോ? ലോകത്തിലെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നു. മക്കൾ കേട്ടാൽ ഗുണമുള്ളതുണ്ട്, കേട്ടാൽ ഗുണമില്ലാത്തതുണ്ട്. ഏറെ സംസാരിച്ചിട്ട് യാതൊരു മാറ്റവും വരുത്താൻ പറ്റാത്തതുണ്ട്. എന്നാൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതും ഒരുപക്ഷെ കണ്ടേക്കാം. ധാരാളം നമ്മൾ സംസാരിക്കുമ്പോഴും ഈ ഒരു ദൈവവിചാരമോ ദൈവബോധമോ അല്ലെങ്കിൽ മറ്റൊരു ലോകം ദൈവത്തോട് കൂടി ഉണ്ട് എന്നുള്ളൊരു വിചാരം നമ്മൾ സംസാരിക്കാറില്ല. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നല്ല ചിന്ത നിശ്ചയമായും ഇതിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. അതോടൊപ്പം തന്നെ ഈ വേദവാക്യത്തിലൂടെ റമ്പാച്ചൻ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചത് സമ്പത്തിന്റെ അംശം പലപ്പോഴും നമ്മളെ മറ്റ് നികളഭാവത്തിലേക്ക് ചിലപ്പോഴെങ്കിലും കൊണ്ടുപോകാറുണ്ട്. നമ്മൾ ഒരു വിഷയം ഒരിക്കലും വിട്ടുകൊടുക്കാറില്ല. ഈ ധനികൻ പറഞ്ഞതുപോലെ തന്നെ ഞാനതെല്ലാം ചെയ്യാറുണ്ടല്ലോ,
കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാറില്ല. അത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, വൈദികരെ ഉപദേശിക്കാൻ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വൈദികരനോട് ഒരു കാര്യം പറയാൻ ചെല്ലുമ്പോഴും പറയുന്നത് ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പെട്ടെന്ന് നമ്മുടെ ഒരു ഈഗോ നമ്മളെ ഭരിക്കും. ചോദ്യം ചെയ്യാൻ വന്ന ഒരാളെ കൃത്യമായിട്ട് നമ്മുടെ ന്യായീകരണം കൊണ്ട് അവരുടെ വാക്കിനെ മടക്കി ഒടിച്ച് വിടുവാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഇറ്റ്സ് എ ബേസിക് ടെൻഡൻസി. എന്നാൽ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യത്തെ കുറിച്ച് രണ്ട് ചെറിയ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ കൺക്ലൂഡിംഗ് പാർട്ട് അവസാനിപ്പിക്കുക. ഒരു പക്ഷിയും തേനീച്ചയും തമ്മിലുള്ള ഒരു സംഭാഷണം. വൺസ് എ ബേർഡ് ആസ്ക്ഡ് എ ബീ, ആഫ്റ്റർ എ കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് യു പ്രിപ്പേർ ദ ഹണി, ബട്ട് എ മാൻ സ്റ്റീൽസ് ദ ഹണി, ഡോണ്ട് യു ഫീൽ സാഡ്? ദെൻ ദ ബീ റിപ്ലൈഡ്, നെവർ, ബിക്കോസ് എ മാൻ ക്യാൻ ഓൺലി സ്റ്റീൽ മൈ ഹണി, നോട്ട് ദ ആർട്ട് ഓഫ് മേക്കിംഗ്. സംഭാഷണം ചുരുക്ക വാക്കിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും തേൻ സമ്പാദിച്ചു വെക്കുമ്പോൾ, സംഭരിച്ചു വെക്കുമ്പോൾ മനുഷ്യൻ യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ ആ തേൻ എടുത്തുകൊണ്ട് പോകും. ചിലപ്പം ആ തേൻ സംഭരിക്കുന്ന അതിന്റെ ആ ഹണി കോമ്പും കൂടെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. പക്ഷേ അത് കണ്ട് വിഷമം തോന്നിയ ഒരു പക്ഷി ചോദിച്ചതാണ്, നിനക്ക് അതിനകത്ത് സങ്കടമില്ലേ? സന്തോഷത്തോടെ ഈ തേനീച്ച പറഞ്ഞൊരു മറുപടിയാണ് ഇവിടെ പറഞ്ഞത്. എന്റെ തേൻ അവർക്ക് മോഷ്ടിക്കൊണ്ട് പോകാൻ പറ്റും, പക്ഷെ തേൻ ഉണ്ടാക്കുന്ന വിദ്യ, ആ ഒരു സിദ്ധി, ആ ഒരു കഴിവ് മോഷ്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഒരു കൃപയുണ്ട്, ദൈവത്തിന്റെ ഒരു കൃപ. പക്ഷെ ആ കൃപയിലല്ല നമ്മുടെ കണ്ണല്ല. ഈ ഭൗതിക കാര്യങ്ങൾ അച്ഛൻ എന്ന് പറഞ്ഞു, റമ്പാച്ചൻ പറഞ്ഞു, ഭൗതികമായി നമുക്ക് ലഭിക്കുന്നതിനെ ഒന്നും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം ഉപയോഗിക്കാനേ പറ്റൂ. ധാരാളം ഉദാഹരണങ്ങൾ നിത്യജീവിതത്തിൽ നിന്ന് റമ്പാച്ചൻ ചൂണ്ടിക്കാണിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവകൃപ അനിവാര്യമാണെന്നുള്ളൊരു സിദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അത് ആർക്കും മോഷിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല. പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ ഓർക്കാതെ മറ്റുള്ളവർക്ക് നമ്മളെക്കാളും ഈ ലോകത്തിൽ എന്തുണ്ട് എന്നുള്ള ചിന്ത മാത്രമാണ് നമ്മളെ ഭരിക്കുന്നത്. അത് മാറ്റപ്പെടണം. രണ്ടാമത്, അക്സെപ്റ്റബിൾ ലൈഫ് ലൈക്ക് എ പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ്. രണ്ട് കാലുകളാണ് നമുക്കെല്ലാം ഉള്ളത്, കേൾക്കുന്ന എല്ലാവർക്കും, എനിക്കും രണ്ട് കാലാണ്. ഈ കാലുകൾ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാക്കിയതായിട്ട് എനിക്കറിയാൻ പാടില്ല. കാല് നമ്മൾ നിൽക്കുന്ന അവസരത്തിൽ പോലും കാലിനകത്ത് വലത്തേക്കാലിലൊരു ഉറുമ്പ് കടിച്ചാൽ നമ്മൾ കുനിയാനുള്ള സാധ്യത അന്നേരം കിട്ടിയില്ലെങ്കിൽ ഇടത്തേക്കാലും കൊണ്ട് അത് തൂത്ത് വൃത്തിയാക്കണേ. അല്ലെങ്കിൽ ഇടത്തേക്കാലിൽ ചെറിയ സംഭവം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലും കൊണ്ട് വേണമെങ്കിൽ നമുക്കത് ആ കഴിവ് പ്രകടിപ്പിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി, ദ ഫുട്ട് ഫോർവേഡ് ഹാസ് നോ പ്രൈഡ് ആൻഡ് ദ ഫുട്ട് ബിഹൈൻഡ് ഹാസ് നോ ഷെയിം. അവർക്കൊരു കണക്കോ ഇല്ല. മുമ്പിൽ വലതുകാലെടുത്ത് മുമ്പോട്ട് വെക്കുമ്പം ഇടതുകാല് പുറകിലായി, പക്ഷേ നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇടതുകാല് മുമ്പിലെത്തും, വലതുകാല് പുറകിലോട്ട് പോകും. അവർക്ക് യാതൊരു പണക്കമോ യാതൊരു പ്രയാസമില്ല. പക്ഷെ നമ്മള് നിത്യജീവിതത്തിൽ ഇടവകയിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സഹോദരങ്ങളിലാണെങ്കിലും നമ്മളെപ്പോഴും വലതുകാലാകാൻ ശ്രമിക്കുന്നവരാ. ഇടതുകാൽ ഒരിക്കലും മുമ്പോട്ട് പോകരുത്. ഇടതുകാല് ചിന്തിക്കുന്നത് ഞാൻ എത്രയൊക്കെ പുറകെ നിന്നാലും ഞാൻ ഒരിക്കൽ വലതുകാലിനെ പരാജയപ്പെടുത്തും. ഇത് രണ്ടും ആവശ്യമില്ല. ഇത് സമ്പത്തിന്റെ ചിന്തയിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി ദൈവം തന്ന ആ തേൻ ഉണ്ടാക്കാനുള്ള ഒരു സിദ്ധി, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു സിദ്ധി, കരുതാനുള്ള ഒരു സിദ്ധി, നന്മയാകാനുള്ള ഒരു നന്മ മരമാകാനുള്ള ഒരു സിദ്ധി, അത് മോഷ്ടിക്കപ്പെടാതെ അത് പ്രകടിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ സാധിക്കുമെങ്കിൽ നല്ലവനായ ഗുരു എന്ന സംബോധനയോട് കടന്നു വന്ന യുവാവിന്റെ മനസ്സിലുണ്ടായതുപോലെ ദൈവവിചാരവും വേദവിചാരവും നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കപ്പെടും. അത് തലമുറകളിലേക്ക് കൃത്യമായി കൊടുക്കുവാൻ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വേദവിചാര സംഭാഷണം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. അല്ലാതെ ഞായറാഴ്ച പോയി കടമ തീർത്തു അസൗകര്യം അടച്ചു തിരിച്ചു പോന്നു, ഇനി അടുത്ത ആഴ്ച പോയാൽ മതിയല്ലോ, അന്നൊരു അസൗകര്യം വന്നാൽ പിന്നെ അടുത്ത ആഴ്ച പോയാൽ മതിയല്ലോ, അതല്ല. അതിന്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളും ഈ വിചാരത്തിൽ തന്നെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം ഇടയാക്കട്ടെ. പ്രഭാഷൻ നല്ലൊരു ശക്തമായ ചിന്ത, പ്രത്യേകിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അടിസ്ഥാനപരമായി ആവശ്യമുള്ള ഒരു കാര്യത്തെ അറിയിച്ചതിൽ സംഭാഷനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വളരെ നന്ദി. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത്. ഒരു ദേവിക്കുട്ടിയെ ദൈവവും ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചെറിയ അപകടം സംഭവിച്ചു, പക്ഷെ ഇപ്പോഴും സുഖം പ്രാപിച്ചു വരുന്നു. ദേഹത്തെ ഉറക്കണം. അതുപോലെ നമുക്ക് നമ്മുടെ നമ്മുടെ ബി സി വർഗീസ് അച്ഛന് ഇന്ന് ഈ സ്കൂഷയിൽ സംബന്ധിച്ചില്ല. അച്ഛന് ചെറിയൊരു ചെറിയൊരു ടെമ്പറേച്ചർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്. പക്ഷെ കുഴപ്പമില്ല, ചിലപ്പോൾ വിളിച്ച അച്ഛന് സൗഖ്യം പ്രാപിച്ചു വരുന്നു. മാമൽ ഡിസ്ചാർജ് ആകും. ചില ആസ്മാടെ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കണമെന്നില്ല. നമ്മുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട അച്ഛനെ ഉറക്കുക. ബി സി വർഗീസ് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു എഫ്ആർ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സൂസി ഓർക്കാം. ജേക്കബ്, ഗ്രേസി, തോമസ്. അതുപോലെ തന്നെ ലളിത ദൈവം ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രതിവാദികളുടെ പ്രാർത്ഥന ഓർക്ക ലളിത, സജി ആൻഡ് റോഹൻ, ഷാനറ്റ്, സോനു, ജിമ്മി, ആലീസ് ജോസഫ്. അലീസ് ജോസഫിനെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കണം. നാളെ ഒരു സർജറി നടത്തുവാനൊക്കെ വന്നു. ബ്രെയിൻ സർജറിയാണ്. പ്രാർത്ഥനയിൽ കാര്യമായിട്ട് ഓർക്കണം, പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജോയൽ, ജോയൽ മാത്യു, കുഞ്ഞുമോൻ അഡ്ബണ്ട്, മറ്റാരൊക്കെ നമ്മുടെ ഓർമ്മയിൽ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ദൈവം ഭാഗ്യം പ്രാർത്ഥിക്കാം. കൂട്ടമ്മക്കുട്ടി ഓർത്ത് പ്രാർത്ഥിക്കാം. ഭൂമി ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, വീണ്ടും ഒരു അനുഗ്രഹീതമായ ദിനം കൂടെ അങ്ങയുടെ മുമ്പാകെ ശാന്തമായി ഇങ്ങനെ ശിരസുകളെ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം ഞങ്ങളുടെ മനസ്സിലുള്ള ദൈവസന്നിധിയിൽ പകുതിയോടൊപ്പം സമത്രുകയാർത്ത് സ്തുതിക്കുന്നു. എന്റെ നാമത്തിൽ കൂടിയിരുന്ന വിശ്വാസികളുടെ മധ്യത്തിൽ എഴുന്നള്ളം എന്നറിയ ചെയ്ത ദൈവമേ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും വളരെ അത്ഭുതകരമായി അവിടുന്ന് ഞങ്ങളെ വഴിതെളിയിക്കുന്നു. പ്രയാസങ്ങളുടെയും ആപ്പനോപരങ്ങളുടെയൊക്കെ മധ്യത്തിൽ ഞങ്ങളുടെ കൂടിയിരുന്ന് ഞങ്ങളെ പിഴപ്പെടുത്തുകയും ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തെ ആശ്വസിക്കുന്നു. ഇനി ഈ ലോകത്തിൽ ഞങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രകാരം ഞങ്ങളെ സ്നേഹിക്കുകയും ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ശക്തിയുണ്ടെങ്കിൽ അത് അവിടുന്ന് മാത്രമാണ് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞും വരുന്നു. അനുഭവിച്ച് അറിഞ്ഞിരിക്കുന്ന സത്യത്തെ കൂടുതൽ എളിമയോടെ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് ആരാധ ജീവിക്കാനും ആ സത്യത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തിരികെ സ്നേഹിക്കത്തക്കവണ്ണം അങ്ങനെയുള്ള വിചാരങ്ങളിൽ ഞങ്ങളുടെ ബോധങ്ങളെ നിറയ്ക്കണമേ. തിരുവചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ആത്മാവിന്റെ അന്വേഷകരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയും ഈ ഭൂമിയിലെ സകല സൃഷ്ടികളെയല്ല അതുണ്ടാക്കിയ സൃഷ്ടാവായി അങ്ങനെ സ്നേഹിക്കത്തക്കവണ്ണമുള്ള ആഴമായ ബോധങ്ങളിലേക്ക് ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ രോഗികളെ പേര് പറഞ്ഞ എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഓരോരുത്തർക്കും ഇവിടുന്ന് സൗഖ്യവും ആരോഗ്യവും സന്തോഷവും സമാധാനം കൊടുത്ത് നടത്തണമേ. അമ്പലങ്ങളും അസ്വസ്ഥതകളും വേദനകളും വരുമ്പോൾ ദൈവമേ അവിടെ നല്ല ആര് വരുമ്പോൾ ആശ്രയിക്കാൻ നീ കൂടിയിരുന്നതിന്റെ മക്കളെ ശക്തിപ്പെടുത്തണമേ. പലതരത്തിലുള്ള മുമ്പരങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. പൈശാചിക പ്രേരണം പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവാക്കന്മാർ യുവതികളെ ചെറുപ്പക്കാരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു, കുടുംബജീവിതയ്ക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന മക്കളെയും വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളില്ലാത്ത പ്രതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധ സഭയെ ഓർക്കുന്നു, നയിക്കണമേ.
സഭയെ നയിക്കുന്ന ബാബ ത്രിവേണിയും എല്ലാ ത്രിവേണിമാരെയും ഓർക്കുന്നു. ദൈവമേ, സഭയ്ക്ക് വേണ്ടി ജീവിക്കാനും ദൈവജനതയ്ക്ക് വേണ്ടി ജീവിതത്തെ ഉപയോഗിക്കാനും ഉള്ള ഒരു തിരിച്ചറിവ് ഈ പിതാഭക്തമാർക്കൊക്കെ ഇവിടെ പ്രദാനം ചെയ്യണമേ. വിശ്വാസികളായ ഞങ്ങൾക്കൊക്കെ നല്ല മാർഗ ദീപമായി ഒരു മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവരെ ശക്തിപ്പെടുത്തണമേ. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ആത്മസംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ പ്രത്യേക രൂപ സമർപ്പിക്കുന്ന ഒരു വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുകയും നിവർത്തനം ചെയ്യുന്ന എല്ലാവരും അവിടുന്ന് സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ഇവിടെ കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അനുഗ്രഹത്തിന്റെ കൂട്ടായ്മയെ ഇങ്ങനെ വളർത്തണമേ. സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും സ്ഥലങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത ആഴ്ച സഭയുടെ കൂതാശ ശുദ്ധീകരണ പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങ് വസിക്കുന്ന ആലയങ്ങളായി ഞങ്ങളുടെ മനസ്സുകളെ ശരീരങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗ ഊർഷമില്ല ആശ്വാസ നൽകണമേ. നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധാത്മാവിനും ഇന്നാളെ സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രനമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്മതം നല്ലവരുടെ മേലും നമ്മുടെ എല്ലാ അപേക്ഷകളുടെ മേലും രോഗികളായി ഞങ്ങളുടെ പേര് പറഞ്ഞ ഓർത്തവ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എപ്പോഴും കൊണ്ടായിരിക്കണമേ. കുസുറിനെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അതിന്റെ മാമനച്ചൻ അച്ഛനത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛൻ അച്ഛൻ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് എന്റെ അത് സംസാരിക്കാൻ പറ്റാത്ത. എങ്കിലും അച്ഛനെൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വന്നി വി സി വർഗീസ് ഹോസ്പിറ്റലാണെന്ന് ഞാൻ പറഞ്ഞു, അവിടെ ഡിസ്ചാർജ് ആകും. പ്രിയപ്പെട്ട അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക. വന്നി ഐസക് വി പ്രകാശിച്ചൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ധ്യാനം നിർവഹിച്ച് നമ്മൾ അനുഗ്രഹിച്ച ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന ഭാഗമായിരിക്കുന്ന വന്നി റബ്ബാച്ചൻ, ബൈബിൾ വായിച്ച മോഹന്നങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ അധിഷ്ഠിച്ച ചോദ്യങ്ങളുടെ പ്രിയപ്പെട്ട മനോജ് അല്പാധികമായ സഹായിക്കുകയും ചെയ്യും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവം സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുവാനാണ് ഉദ്ദേശിച്ചത്.